ലൂക്കോസ് അദ്ധ്യായം 11. ഒരിടത്തു വച്ച് യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിലൊരുവൻ പറഞ്ഞു,
കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അതുപോലെ നീ ഞങ്ങളെയും പഠിപ്പിക്കണമേ.
യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കൂ, പിതാവേ, അങ്ങയുടെ നാമം പൂജിതമായിരിക്കണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അന്നന്ന് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, എന്തെന്നാൽ ഞങ്ങളോട് തെറ്റ് ചെയ്ത എല്ലാവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ അകപ്പെടുത്തരുതേ.
യേശു അവരോട് പറഞ്ഞു,
നിങ്ങളിലൊരാൾ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പാതിരാത്രിയിൽ ചെന്ന് ഇങ്ങനെ പറയുന്നുവെന്നിരിക്കട്ടെ, എന്റെ ഒരു സുഹൃത്ത് എന്നെ കാണാനെത്തിയിട്ടുണ്ട്, അയാൾക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, ദയവായി എനിക്ക് 3 കഷണം റൊട്ടി തരൂ. സുഹൃത്ത് അകത്തുനിന്ന് ഇങ്ങനെ പറയുന്നുവെന്നിരിക്കട്ടെ, കടന്നുപോകൂ, എന്നെ ശല്യപ്പെടുത്തരുത്, വാതിൽ പൂട്ടിയിരിക്കുന്നു, ഞാനും കുട്ടികളും കിടക്കയിലാണ്, എനിക്കിപ്പോൾ എഴുന്നേറ്റ് നിനക്ക് റൊട്ടി തരാനൊന്നും വയ്യ. ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത സ്നേഹിതനാണെങ്കിലും ആ സമയത്ത് അയാൾ നിങ്ങൾക്ക് ഒന്നും തന്നില്ലെന്ന് വരാം, എന്നാൽ നിർബന്ധപൂർവം തുടരെ തുടരെ ചോദിച്ചാൽ തീർച്ചയായും അയാൾ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും തരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, തുടരെ ചോദിക്കുവിൻ, ദൈവം നിങ്ങൾക്ക് തരും, തുടർച്ചയായി അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, തുടർച്ചയായി മുട്ടുവിൻ, നിങ്ങൾക്കായി വാതിൽ തുറക്കപ്പെടും. അതെ, തുടർച്ചയായി അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, തുടർച്ചയായി മുട്ടുന്നവനു മുമ്പിൽ വാതിൽ തുറക്കപ്പെടും. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മത്സ്യം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? ഏതെങ്കിലും പിതാവ് അപ്പോൾ പാമ്പിനെ കൊടുക്കുമോ? ഇല്ല, നിങ്ങൾ മത്സ്യമേ കൊടുക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ മുട്ട ചോദിച്ചാൽ നിങ്ങൾ അവന് തേളിനെ കൊടുക്കുമോ? ഇല്ല, നിങ്ങളിൽ ദുഷ്ടരായ മനുഷ്യർ പോലും സ്വന്തം കുഞ്ഞുങ്ങൾക്കെങ്ങനെ നല്ല സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് അറിയുന്നു. അതിനേക്കാളേറെ നിങ്ങളുടെ സ്വർഗീയ പിതാവിന് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് നന്നായി അറിയുന്നു.
യേശു ഒരിക്കൽ ഊമനായ ഒരാളിൽ നിന്ന് ഭൂതത്തെ ഒഴിപ്പിക്കുകയായിരുന്നു. ഭൂതം പുറത്തു കടന്നപ്പോൾ അയാൾക്ക് സംസാരിക്കാറായി. ആളുകൾ അത്ഭുതപ്പെട്ടു. പക്ഷേ ചിലർ പറഞ്ഞു,
ഭൂതങ്ങളുടെ രാജാവായ ബയൽസുബുലിന്റെ ശക്തിയാലാണ് യേശു ഭൂതങ്ങൾ ഒഴിപ്പിക്കുന്നത്.
മറ്റു ചിലർക്ക് യേശുവിനെ പരീക്ഷിക്കണമായിരുന്നു. അവർ അവനോട് ഒരു സ്വർഗീയ അടയാളം ആവശ്യപ്പെട്ടു. പക്ഷേ അവരുടെ വിചാരങ്ങൾ യേശുവിന് അറിയാമായിരുന്നു. അതിനാൽ അവൻ അവരോട് പറഞ്ഞു,
അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിക്കും, സ്വന്തം അംഗങ്ങൾക്കെതിരായി പൊരുതുന്ന കുടുംബവും ചിതറിപ്പോകും. അതുപോലെ സാത്താനെതിരെ പൊരുതിയാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? നിങ്ങൾ പറയുന്നു, ഭൂതങ്ങളെ ഒഴിപ്പിക്കാൻ ഞാൻ ബേൽസബൂലിന്റെ ശക്തി ഉപയോഗിച്ചുവെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ ഏത് ശക്തി ഉപയോഗിച്ചാണ് ഭൂതങ്ങളെ ഓടിക്കുക? നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങളുടെ ആൾക്കാർ തന്നെ തെളിയിക്കുന്നു. എന്നാൽ ഞാൻ ദൈവത്തിന്റെ ശക്തിയിലാണ് ഭൂതങ്ങളെ ഓടിക്കുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞുവെന്ന് ഇത് കാണിക്കുന്നു. ശക്തനായ ഒരുവൻ അനേകം ആയുധങ്ങളോടെ സ്വന്തം വീടിന് കാവൽ നിന്നാൽ അവന്റെ വീട്ടിലുള്ള വസ്തുക്കൾ സുരക്ഷിതമാണ്. പക്ഷേ അവനേക്കാൾ ശക്തനായവൻ അയാളെ കീഴടക്കുമെന്നിരിക്കട്ടെ, അയാൾ മറ്റേയാൾ വിശ്വാസമർപ്പിച്ചിരുന്ന എല്ലാ ആയുധങ്ങളും പിടിച്ചെടുക്കും. പിന്നെ ശക്തൻ മറ്റേയാളുടെ വീട്ടിലെ സാധനങ്ങൾ ആവശ്യം പോലെ എടുക്കും. എന്നോടൊപ്പം നിൽക്കാത്തവൻ എനിക്കെതിരാണ്, എന്നോടൊപ്പം പ്രവർത്തിക്കാത്തവൻ എനിക്കെതിരായി പ്രവർത്തിക്കുന്നു. അശുദ്ധാത്മാവ് ഒരാളെ വിട്ടുപോകുമ്പോൾ വിശ്രമിക്കാൻ ഇടം തേടി മരുഭൂമികളിലൂടെ സഞ്ചരിക്കും, പക്ഷേ അതിനൊരിടവും കിട്ടുകയില്ല. അതിനാൽ അശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ വിട്ടൊഴിഞ്ഞു പോന്നവനിലേക്ക് തന്നെ മടങ്ങും. മടങ്ങിച്ചെല്ലുമ്പോൾ ആ മനുഷ്യൻ വൃത്തിയാക്കപ്പെട്ടവനും ശുദ്ധനുമായി കാണുന്നു. അശുദ്ധാത്മാവ് മടങ്ങിപ്പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാത്മാക്കളുമായി വന്നു. അവരെല്ലാം കൂടി അയാളിൽ പ്രവേശിക്കുന്നു. അതോടെ അയാളുടെ ഗതി പഴയതിലും കഷ്ടമായി.
യേശു ഇത്രയും പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവരിൽ ഒരു സ്ത്രീ സംസാരിക്കാൻ തുടങ്ങി. അവൾ യേശുവിനോട് പറഞ്ഞു,
നിന്നെ പ്രസവിച്ചതിനാലും മുലയൂട്ടിയതിനാലും നിന്റെ അമ്മ അനുഗ്രഹീതയാണ്.
എന്നാൽ യേശു പറഞ്ഞു,
ദൈവവചനങ്ങൾ കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സന്തുഷ്ടർ.
ജനക്കൂട്ടം വലുതായിക്കൊണ്ടിരുന്നു. യേശു പറഞ്ഞു,
ഇന്നത്തെ തലമുറ ദുഷിച്ചതാണ്. അവർ ദൈവത്തിന്റെ അടയാളമായി ഒരു അത്ഭുത സംഭവം ആവശ്യപ്പെടുന്നു, പക്ഷേ അവർക്കത് കിട്ടില്ല. യോനയ്ക്കന്ന് സംഭവിച്ച അത്ഭുതമല്ലാതെ മറ്റൊരടയാളവും ലഭിക്കുകയില്ല. യോന നിനവേക്കാർക്ക് ഒരു അടയാളമായിരുന്നു, മനുഷ്യപുത്രനും അതുപോലെ ഈ തലമുറക്കാർക്ക് അടയാളമായിരിക്കും. ന്യായവിധി ദിവസം തെക്കിന്റെ രാജ്ഞി ഉയർത്തെഴുന്നേറ്റ് ഈ തലമുറക്കാരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. കാരണം അവൾ വളരെ വളരെ അകലെ നിന്നും ശലോമോന്റെ ജ്ഞാനം നിറഞ്ഞ വചനം കേൾക്കാനെത്തി. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ശലോമോനേക്കാൾ ശ്രേഷ്ഠനാണ്. ന്യായവിധി ദിവസം നിനവേക്കാർ ഇന്നത്തെ തലമുറക്കാരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ തെറ്റുകാരാണെന്ന് പറയും. എന്തുകൊണ്ട്? യോനയുടെ പ്രസംഗങ്ങൾ കേട്ട് അവർ മാനസാന്തരപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ യോനയെക്കാളും ശ്രേഷ്ഠനാണ്. ആരും വിളക്ക് കൊളുത്തി പറയ്ക്കടിയിൽ വെക്കുകയോ ഒളിച്ചു വെക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അകത്ത് കടന്നു വരുന്നവർക്ക് വ്യക്തമായി കാണാനായി അത് മേശയിൽ വെക്കുന്നു. നിങ്ങളുടെ കണ്ണ് ശരീരത്തിന്റെ പ്രകാശമാണ്. കണ്ണുകൾ നന്നായിരുന്നാൽ നിങ്ങളുടെ ശരീരം പ്രകാശമാനമായിരിക്കും. കണ്ണുകൾ ചീത്തയായിരുന്നാൽ നിങ്ങളുടെ ശരീരം ഇരുണ്ടതായിരിക്കും. അതിനാൽ ശ്രദ്ധാലുവായിരിക്കുക. നിങ്ങളിലെ പ്രകാശം ഇരുണ്ടതാവാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ശരീരമാകെ തിളക്കമാർന്നതായാൽ, ഇരുണ്ട സ്ഥലമില്ലാതിരുന്നാൽ നിങ്ങൾ മിന്നൽ പോലെ പ്രകാശിക്കും.
യേശു സംസാരം അവസാനിപ്പിച്ചപ്പോൾ ഒരു പരീശൻ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നു. എന്നാൽ ആഹാരത്തിനു മുമ്പ് യേശു കൈ കഴുകാതിരുന്നത് കണ്ട് പരീശൻ അത്ഭുതപ്പെട്ടു. കർത്താവ് അയാളോട് പറഞ്ഞു,
നിങ്ങൾ പരീശന്മാർ ചഷകങ്ങളുടെയും പാത്രങ്ങളുടെയും പുറം മാത്രം കഴുകുന്നു, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ദുരാഗ്രഹവും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിഡ്ഢികളാണ്. പുറം നിർമ്മിച്ചവൻ തന്നെയാണ് അകവും നിർമ്മിച്ചത്. നിങ്ങളുടെ ചഷകങ്ങളിലുള്ളതെല്ലാം ആവശ്യക്കാരന് കൊടുക്കുക, അപ്പോൾ നിങ്ങൾ പൂർണമായും ശുദ്ധമാകും. പക്ഷേ പരീശന്മാരെ, നിങ്ങൾക്ക് ദുരിതം. കാരണം നിങ്ങൾ തുളസിയിലും അരൂതയിലും എല്ലാ സസ്യങ്ങളിലും പോലും നേടിയതിന്റെ പത്തിലൊന്ന് ദൈവത്തിന് നൽകുന്നു, എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് നീതി പുലർത്തുന്നതിൽ ഉപേക്ഷ വരുത്തുന്നു, മര്യാദ കാട്ടാനും ദൈവത്തെ സ്നേഹിക്കാനും മറക്കുന്നു. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം പത്തിലൊന്ന് കൊടുക്കുന്നതും നിങ്ങൾ തുടർന്ന് ചെയ്യേണ്ടതുണ്ട്. പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. എന്തെന്നാൽ പള്ളികളിൽ പ്രധാന ഇരിപ്പിടങ്ങൾ കിട്ടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ചന്തയിൽ ജനങ്ങളുടെ ബഹുമാനം നിങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ മറവിലുള്ള കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. മനുഷ്യർ അറിയാതെ അതിനു മുകളിൽ കൂടി നടക്കുന്നു.
ശാസ്ത്രിമാരിലൊരാൾ യേശുവിനോട് പറഞ്ഞു,
ഗുരു, പരീശന്മാരെപ്പറ്റി നീ ഇത് പറയുമ്പോൾ ഞങ്ങളെക്കൂടി അതിശയിപ്പിക്കുകയാണ്.
യേശു പറഞ്ഞു,
ശാസ്ത്രിമാരെ, നിങ്ങൾക്ക് കൂടി ദുരിതം. വിഷമകരമായ നിയമങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നു, അവ അനുസരിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കുന്നു. എന്നാൽ നിങ്ങളാകട്ടെ അവയിൽ ഒരു നിയമവും പാലിക്കാൻ ശ്രമിക്കുന്നുകൂടിയില്ല. നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ നിങ്ങൾ പ്രവാചകർക്ക് ശവകുടീരങ്ങൾ ഒരുക്കുന്നു, അവരെ നിങ്ങളുടെ പൂർവികർ കൊന്നതാണ്. ഇപ്പോഴാകട്ടെ നിങ്ങളുടെ പൂർവികരുടെ കർമ്മത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അവർ പ്രവാചകരെ കൊന്നു, നിങ്ങൾ പ്രവാചകർക്ക് ശവകുടീരങ്ങൾ ഒരുക്കുന്നു. അതിനാലാണ് ദൈവത്തിന്റെ ജ്ഞാനം ഇങ്ങനെ പറയുന്നത്, ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകരെയും അപ്പോസ്തലന്മാരെയും അയക്കും. അവരിൽ ചിലരെ ദുഷ്ടമനുഷ്യർ വധിക്കും, മറ്റുള്ളവർ പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഈ തലമുറക്കാരായ നിങ്ങൾ ലോകാരംഭം മുതൽ കൊല്ലപ്പെട്ട പ്രവാചകന്മാരുടെ മരണത്തിന് ശിക്ഷിക്കപ്പെടും. ഹാബേലിന്റെ രക്തം ചിന്തിയതുമുതൽ സെഖരിയാവിന്റെ രക്തം ചിന്തിയതുവരെയുള്ള എല്ലാ കുറ്റങ്ങൾക്കും നിങ്ങൾ ശിക്ഷിക്കപ്പെടും. സെഖരിയാവ് ബലിപീഠത്തിനും ദൈവാലയത്തിനുമിടയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറക്കാരായ നിങ്ങൾ അവയ്ക്കെല്ലാം വേണ്ടി ശിക്ഷിക്കപ്പെടും. ശാസ്ത്രിമാരെ, നിങ്ങൾക്ക് ദുരിതം. ദൈവജ്ഞാനത്തിന്റെ താക്കോൽ നിങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. നിങ്ങൾ സ്വയം പഠിക്കുകയില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുകയുമില്ല.
യേശു അവിടം വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും അവനിൽ ഉഗ്രമായി സമ്മർദ്ദം ചെലുത്തി. പലതിനെപ്പറ്റിയും അവർ ചോദ്യങ്ങൾ ചോദിച്ച് അവനിൽ നിന്നും ഉത്തരങ്ങൾ ആവശ്യപ്പെട്ടു. യേശുവിനെക്കൊണ്ട് തെറ്റായതെന്തെങ്കിലും പറയിച്ച് കുരുക്കാനായിരുന്നു അവരുടെ ശ്രമം.